2021 February 8 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വീട്ടമ്മമാർക്ക് മാസശമ്പളം നൽകുമ്പോൾ ഡോക്ടർ എം ജയപ്രകാശ് എഴുതിയ ലേഖനം. സ്ത്രീകൾക്കായി ഇന്നേ വരെ ഒരു പാർട്ടിയുടെയും മാനിഫെസ്റ്റോയിൽ ഇടം നേടാതെ പോയ ഒരു വാഗ്ദാനവുമായി കമലഹാസൻ എത്തിയത് ഏറെ ചർച്ചയായിരുന്നു. തമിഴ്നാട്ടിൽ മേയിൽ നടക്കുന്ന ഇലക്ഷനിൽ തന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതി മയ്യം അധികാരത്തിലെത്തിയാൽ വീട്ടമ്മമാർ കുടുംബത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങൾക്ക് മാസശമ്പളം നൽകുമെന്ന വലിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. വീട്ടുപണികൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിചരണം തുടങ്ങിയുള്ള ഗാർഹിക ജോലികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കടുത്ത സ്ത്രീ പുരുഷ അന്തരത്തിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിവേചനത്തിലുള്ള അസ്വസ്ഥത സുപ്രീംകോടതി ഈയിടെ പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം വീട്ടുജോലികളാണ് തങ്ങളുടെ പ്രധാന തൊഴിലെന്ന് ബോധിപ്പിച്ച സ്ത്രീകളുടെ എണ്ണം 159.85 ദശലക്ഷം ആയിരുന്നപ്പോൾ അപ്രകാരമുള്ള പുരുഷന്മാരുടെ സംഖ്യ 5.79 ദശലക്ഷം മാത്രമായിരുന്നു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യയിലെ വനിതകൾ സ്വന്തം ഭവനത്തിനായി ഒരു ദിവസം ശരാശരി 352 മിനിറ്റ് പണിയെടുക്കുമ്പോൾ ആണുങ്ങളുടേത് 97 മിനിറ്റ് മാത്രമാകുന്നു. അതായത് 4 മണിക്കൂറിലേറെയുള്ള വ്യത്യാസം. സ്ത്രീകളുടെ ഗൃഹസംബന്ധിയായ സേവനങ്ങളുടെ യഥാർത്ഥ മൂല്യം വളരെ വലുതാണെങ്കിലും പ്രതിഫലമില്ലാത്ത പ്രയത്നങ്ങളാകയാൽ അവയുടെ പണമൂല്യം എത്രയാണെന്ന് അറിയാതെ പോകുന്നു. അതുകൊണ്ടുതന്നെ ഒരു രാജ്യത്തിന്റെ ഉൽപ്പാദനങ്ങളുടെയും സേവനങ്ങളുടെയും ധനമൂല്യത്തിന്റെ ആകത്തുകയായ GDPയിൽ കുടുംബിനികളുടെ സംഭാവന ഇടം നേടാതെ പോകുന്നു. കൂടാതെ ഇന്ത്യയുടെ സെൻസസുകളിൽ സ്വന്തം കുടുംബത്തിനു വേണ്ടി വനിതകൾ പ്രതിഫലം കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ ആദായകരമല്ലാത്ത തൊഴിലുകൾ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസംബന്ധവും ക്രൂരവുമായ ഈ വർഗീകരണം മൂലം തിരസ്കരിക്കപ്പെട്ടു പോകുന്നത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സാമൂഹ്യ സ്ഥാപനമായ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി വനിതകൾ അനുഷ്ഠിച്ചു വരുന്ന വിലയേറിയ സേവനങ്ങളാകുന്നു. ഒട്ടും സുഖകരമല്ലാത്ത ഇത്തരം വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് കമലഹാസന്റെ നിർദ്ദേശ സമർപ്പണത്തിന്റെ മഹിമ തെളിയുന്നത്. 1, അംഗനമാരുടെ അവഗണനയിലാണ്ടുപോയ കുടുംബ സേവനങ്ങൾ ആദ്യമായി ഔദ്യോഗിക തലത്തിൽ അംഗീകാരം നേടുന്നു. 2, ബഹുമതിക്കൊപ്പം പണവും വന്നു ചേരുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക പദവി ഉയർത്തുന്നു. കമലിന്റെ പ്രഖ്യാപനത്തിന് ശശി തരൂർ അടക്കമുള്ളവരിൽ നിന്ന് അഭിനന്ദന പ്രവാഹമുണ്ടായെങ്കിലും ചില വിചാരണകൾക്കും അത് പാത്രമായിരിക്കുന്നു. പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു ആശയമാണിതെന്ന ആക്ഷേപമുണ്ട്. സ്ത്രീകളുടെ വീട്ടുജോലികൾ വൈവിധ്യമാർന്നതാകയാൽ അവയുടെയെല്ലാം സാമ്പത്തിക മൂല്യം കൃത്യമായി തിട്ടപ്പെടുത്തുന്നത് ഏറെ ദുഷ്കരമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഈ തടസ്സം മറികടക്കാൻ കഴിയുമെന്നാണ് ഈ രംഗത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ തെളിയിക്കുന്നത്. ഉദാഹരണമായി, സ്ത്രീകളുടെ ഗാർഹിക അധ്വാനങ്ങളുടെ പണമൂല്യം തിട്ടപ്പെടുത്തുന്നതിനായി നടാശ ചൌധരിയും കൂട്ടരും നടത്തിയ ഗവേഷണത്തിന്റെ അനുഭവം പറയാം. പരോക്ഷ സങ്കേതങ്ങളിലൂടെ സ്ത്രീകളുടെ വിവിധങ്ങളായ പരിശ്രമങ്ങളുടെ ധനമാവിനികൾ ആവിഷ്കരിക്കുകയും അതിലൂടെ മൂല്യം നിർണ്ണയിക്കുന്ന രീതിയാണ് അവർ അവലംബിച്ചത്. ഇന്ത്യയിലെ സ്ത്രീകൾ കുടുംബത്തിനായി ഒരു വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് 612.8 ശതകോടി ഡോളറിന്റെ സേവനമാണെന്നാണ് ഈ പഠനത്തിന്റെ പ്രധാന നിഗമനം. എന്നാൽ കുടുംബിനികൾക്ക് ശമ്പളം എന്ന നിർദ്ദേശത്തിൽ പതിയിരിക്കുന്ന അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം കഴമ്പുള്ളതാകുന്നു. പ്രധാന അപായങ്ങൾ 2. 1, ഈ നടപടി സ്ത്രീകളെ വീട്ടുജോലികളിൽ തളച്ചിടാനും അവരുടെ അരങ്ങത്തേക്കുള്ള പ്രവേശത്തെ കൂടുതൽ തടസ്സപ്പെടുത്താനും ഇടയാക്കും. 2, ഗൃഹജോലികൾ പങ്കിടുക എന്ന സമത്വസുന്ദരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുരുഷന്മാർക്ക് ഒഴിഞ്ഞുമാറാനുള്ള മാർഗമായും ഇതിനെ ഉപയോഗിക്കാം. തീർച്ചയായും വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക പദവി ഉയർത്തുകയാണ് ലക്ഷ്യമെങ്കിൽ അതിനുള്ള പ്രധാന മാർഗം വീടിനു പുറത്ത് സ്ത്രീകൾക്കുള്ള തൊഴിലിടം വിസ്തൃതമാക്കുക എന്നതാണ്. കടുത്ത സ്ത്രീവിരുദ്ധതയാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ നടമാടുന്നത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നിരീക്ഷണങ്ങൾക്ക് പുകൾപെറ്റ ഒരു സ്ഥാപനത്തിന്റെ സർവേ പ്രകാരം രാജ്യത്ത് മൊത്തം തൊഴിലെടുക്കുന്നവരിൽ സ്ത്രീകളുടെ പങ്ക് 11% മാത്രമാകുന്നു. സർക്കാർ സർവീസ് മാത്രമെടുത്താലും സ്ത്രീ സാന്നിധ്യം 15% ഉള്ളൂ. തൊഴിൽ രംഗത്തെ ലിംഗപരമായ അസമത്വം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഹാനികരമാകുന്നുവെന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ അധ്യക്ഷയായ ക്രിസ്റ്റീനയുടെ നിരീക്ഷണം. മാവോസേതുങ് പറഞ്ഞ പോലെ ആകാശത്തിന്റെ 50% പേരുന്ന വനിതകളുടെ തൊഴിൽ മേഖലയിലെ അനുപാതം അതേ നിലയിലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ GDP ഒരു വർഷം 770 ദശലക്ഷം ഡോളറിന്റെ അധിക വളർച്ച ഉണ്ടാകുമായിരുന്നുവെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചതായി ക്രിസ്റ്റീന സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടുജോലികളിൽ നിന്ന് സ്ത്രീകളെ കാര്യമായി മോചിപ്പിക്കാനും പുറത്തുള്ള തൊഴിൽ രംഗങ്ങളിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് പ്രചോദനം നൽകുന്നതുമായ സ്വീഡൻ മാതൃക ശ്രദ്ധേയമാകുന്നു. വീട്ടുപണികൾക്കായി പ്രതിഫലം നൽകി പരിചാരകരെ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥകളായ ഗൃഹനാഥകൾക്ക് ഇക്കാര്യത്തിൽ ചെലവാകുന്ന തുകയുടെ ഒരു ഭാഗം സർക്കാർ സബ്സിഡിയായി നൽകുന്ന നാടാണ് സ്വീഡൻ. തീർച്ചയായും സ്ത്രീകളെ തൊഴിൽ രംഗത്തെത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതും വീട്ടിലെ പണിയും ഓഫീസ് ജോലിയും എന്ന ഇരട്ടഭാരം പേറേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ആശ്വാസമേകുന്നതുമാണ് ഈ നടപടി. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇതിനൊപ്പം തന്നെ മറ്റു നീക്കങ്ങളും അനിവാര്യമാകുന്നു. തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യം റിസർവേഷൻ പോലുള്ള മാർഗങ്ങളാൽ ഉയർത്തേണ്ടതുണ്ട്. സ്ത്രീകളുടെ പുറം ജോലികൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളുടെയും മറ്റും മനോഭാവത്തിലും മാറ്റം വരേണ്ടതുണ്ട്. ക്ലേശകരവും സമയദൈർഘ്യമേറിയതുമാണ് ഇത്തരം പരിഹാരമാർഗങ്ങൾ എന്നതിനാൽ ഇടക്കാല ആംഗിളിൽ വീക്ഷിക്കുമ്പോൾ കമലഹാസന്റെ വാഗ്ദാനത്തിന് പ്രസക്തിയേറെയാണ്.